2024 ജൂൺ 9 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. എലഫന്റ, മുംബൈയിലെ ബുദ്ധദ്വീപ്. സന്തോഷ് ആറ്റിങ്ങൽ എഴുതുന്നു. നാലു വശവും അലയടിച്ചുയരുന്ന വൻതിരകൾ, നടുവിൽ മരതക കാന്തിയോടെ പതുങ്ങിക്കിടക്കുന്ന ഒരു കുള്ളൻ ദ്വീപ്. കുള്ളനാണെന്ന് പറഞ്ഞുകൂടാ. ഏതാണ്ട് 2.4 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. കടൽ പക്ഷികളുടെയും കുരങ്ങന്മാരുടെയും മറ്റും ആവാസ കേന്ദ്രം. അതിനെല്ലാം മീതെ അവാച്യമായൊരു ഘനനിശബ്ദത തളം കെട്ടിക്കിടപ്പുണ്ട് ഈ പച്ചത്തുരുത്തിൽ. 10 കിലോമീറ്റർ അകലെയാണ് മനുഷ്യവാസമുള്ള മഹാനഗരം. പാറക്കെട്ടുകളും ചെറുകൊന്നും ചേർന്ന ഈ തുരുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതം മറ്റൊന്നാണ്. മുംബൈക്കടുത്തായി അറബിക്കടലിന്റെ മടിയിൽ മരുവുന്ന എലിഫന്റ ദ്വീപിന്റെ ചിത്രമാണിത്. സന്ദർശിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഇടമാണ് എലിഫന്റ ദ്വീപും അവിടുത്തെ ഗുഹാത്ഭുതങ്ങളുമെങ്കിലും അവസരം ഒത്തുവന്നത് അടുത്തിടെ. മുംബൈയിലെത്തി 2 ദിവസമായിരുന്നു എലിഫന്റ ടൂർ പ്ലാൻ. ആദ്യ ദിനം മുംബൈ ദർശൻ ടൂർ പാക്കേജിൽ നഗരം ചുറ്റിക്കണ്ടു. പിറ്റേന്ന് രാവിലെ ഹോട്ടലിനടുത്ത് നിന്ന് മുംബൈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ AC ബസ്സിൽ 5 രൂപ ടിക്കറ്റ് എടുത്ത് 3 കിലോമീറ്റർ അപ്പുറം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഇറങ്ങി. എൻട്രി ഗേറ്റിൽ തന്നെയായിരുന്നു എലിഫന്റ ദ്വീപിലേക്ക് ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. 300 രൂപ. വിദേശികളടക്കം ധാരാളം ടൂറിസ്റ്റുകൾ നേരത്തെ എത്തി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ജെട്ടിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് ദ്വീപിലേക്ക്. ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ നടത്തുമുണ്ട് ദ്വീപിന്റെ പ്രവേശന കവാടത്തിലേക്ക്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടോയ് ട്രെയിനറിന്റെ സഹായം നേടാം. 10 രൂപയാണ് ടിക്കറ്റ്. പ്രവേശന കവാടത്തിൽ നിന്ന് 200 പടിക്കെട്ടുകൾ കയറണം എലിഫന്റ ദ്വീപ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗുഹാത്ഭുതങ്ങളെ സന്ദർശിക്കാൻ. കുത്തനെയുള്ള കയറ്റമാണ്. ഇടുങ്ങിയ വീതിക്കിരുവശവും ഭോജനശാലകളും സുവനീർ കടകളും. ബോധിസത്വത്തിന്റെയും മഹേശ്വരന്റെയും വിവിധ വലുപ്പത്തിലുള്ള ബസാൾട്ട് ശിലാ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഗേറ്റിനടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൌണ്ടർ. ഇന്ത്യക്കാർക്ക് 40 രൂപയുള്ളൂ, വിദേശികൾക്ക് 600 രൂപ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സന്ദർശനം സൗജന്യമാണ്. ചരിത്രം പറയുന്ന സപ്തഗുഹകൾ. പ്രവേശന കവാടത്തിൽ നിന്ന് നേരെ എത്തുന്നത് ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ റിസപ്ഷൻ സെന്ററിന് മുന്നിൽ. അവിടെ ഓരോ ഗുഹയുടെയും ചരിത്രവും അവിടുത്തെ ശിലാശില്പങ്ങളെക്കുറിച്ച് ഫോട്ടോ അടക്കമുള്ള വിവരണങ്ങളും ചില്ലിട്ട ഫ്രെയിമുകൾക്കകത്ത് പ്രദർശിപ്പിക്കുന്നു. ഈ സൂചനാ ബോർഡുകൾ വായിച്ച ശേഷം കാഴ്ച ആരംഭിക്കുന്നതാണ് നല്ലത്. അത് പോരെങ്കിൽ ടൂറിസം വകുപ്പിന്റെ 2 ഗൈഡുകളുടെ സേവനം തേടാം. എലിഫന്റ ഗുഹകൾ ശരിക്കും സംഹാരമൂർത്തിയായ ശിവനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 2 നൂറ്റാണ്ടിൽ ഹീനയാന ബുദ്ധമതത്തിൽപ്പെട്ട ബുദ്ധഭിക്ഷുക്കളാണ് കടൽ മാർഗം ആദ്യം ഇവിടെ എത്തിച്ചേർന്നതെന്ന് കരുതപ്പെടുന്നു. ഇവിടെയുള്ള പ്രാചീനമായ 2 ബുദ്ധഗുഹകൾ ഇതിനെ സാധൂകരിക്കുന്നു. പിൽക്കാലത്ത് ഹിന്ദു ധർമ്മം ശക്തി പ്രാപിച്ചപ്പോൾ ഹിന്ദു ഗുഹകളും നിർമ്മിക്കപ്പെട്ടിരിക്കണം. ഇവിടെയുള്ള 7 ഗുഹകളിൽ 5 ഹിന്ദു മതക്കാരുടേതാണ്. AD 9 നും 13 നും ഇടയിൽ ഭരിച്ചിരുന്ന സിൽക്കാര വംശക്കാരാണ് ഹിന്ദു ഗുഹകളിൽ അധികവും നിർമ്മിച്ചതെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. പിന്നീട് വന്ന രാഷ്ട്രകൂടർ ബാക്കിയുള്ള ഗുഹകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. അക്കാലത്ത് അഗ്രഹാരപുരി എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര്. പേര് നൽകിയ ഗജവിഗ്രഹം. 1534 കയ്യേറിയ പോർച്ചുഗീസുകാരാണ് എലഫന്റ എന്ന് പുനർനാമകരണം ചെയ്തത്. പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ 1 ഗുഹയ്ക്ക് മുന്നിൽ ഭീമാകാരമായ ഒരു കരിവീരന്റെ കല്ലിൽ തീർത്ത ശില്പമുണ്ടായിരുന്നു. ഈ നിർമ്മിതിയാണത്രേ എലിഫന്റ എന്ന പേരിന് പ്രചോദനമായത്. 1864 ബ്രിട്ടീഷ് പട്ടാളം ഈ പ്രതിമയെ ഇളക്കി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നത്രേ. എന്നാൽ അത് പരാജയപ്പെടുകയും ശില്പത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പടുകൂറ്റൻ പ്രതിമ കേടുപാടുകൾ തീർത്ത് മുംബൈയിലെ ജീജാഭായ് പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നു. റിസപ്ഷൻ സെന്ററിൽ നിന്ന് നടന്നെത്തിയത് 1 നമ്പർ ഗുഹയുടെ മുറ്റത്താണ്. എലിഫന്റയിലെ മുഖ്യ ഗുഹയും ഇത് തന്നെ. 3 പ്രവേശന കവാടങ്ങളാണ് ഗുഹയ്ക്ക്. പ്രധാന കവാടം വടക്കോട്ട് തുറന്നിരിക്കുന്നു. 39 മീറ്റർ നീളമുള്ളതാണ് ഗുഹ. 4 വാതിലുകളും വിശാലമായൊരു ഹാളും 3 വരാന്തകളും. ഗുപ്ത ചാലൂക്യ കലയുടെ സമ്മേളനമാണ് പ്രവേശന കവാടത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന മഹേശമൂർത്തിക്ക്. കിഴക്കേ ഭിത്തിയിലെ അർത്ഥനാരീശ്വര പ്രതിമകളും പറക്കും സിംഹങ്ങളും വിസ്മയിപ്പിക്കുന്ന ശില്പങ്ങളാണ്. വടക്കേ കവാടത്തിന്റെ പടിഞ്ഞാറായി നടരാജന്റെയും അന്തകാസുരമൂർത്തിയുടെയും ശില്പങ്ങളും കാണാം. കിഴക്കായി യോഗീശ്വരനും രാവണാനുഗ്രഹമൂർത്തിയുമുണ്ട്. എന്നാൽ മധ്യഭാഗത്തായി കാണുന്ന 6.3 മീറ്റർ ഉയരമുള്ള സദാശിവ ത്രിമൂർത്തിയുടെ ശില്പമാണ് ഗുഹയിലെ പ്രധാന ആകർഷണം. സൃഷ്ടി, സ്ഥിതി, സംഹാരഭാവങ്ങളുള്ള ശിവന്റെ 3 മുഖങ്ങളാണ് ഈ ശില്പത്തിൽ. പ്രധാന ഗുഹയുടെ തെക്ക് പടിഞ്ഞാറായാണ് 2 മുതൽ 5 വരെയുള്ള ഹിന്ദു ഗുഹകൾ. പണി പൂർത്തിയാകാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് 2 നമ്പർ ഗുഹ. 3 ഗുഹയാകട്ടെ 6 കൽത്തൂണുകളിൽ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നു. 26 മീറ്റർ നീളമുള്ള വരാന്തയും പിറകിലായി 3 അറകളുമുണ്ട്. 4ഉം 5ഉം ഗുഹകൾ പോർച്ചുഗീസുകാരാൽ നശിപ്പിക്കപ്പെട്ട നിലയിലാണെങ്കിലും ശിലാവശിഷ്ടങ്ങൾ കാണാം. 1 നമ്പർ ഗുഹയുടെ എതിർദിശയിലുള്ള തൂബ ഹിൽ മലമുകളിലാണ് 2 ബൗദ്ധഗുഹകളും. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുന്നതിനാൽ അവിടേക്ക് പോകാൻ കഴിയില്ല. കടൽ കാഴ്ചയുടെ കാനന ഹിൽ. 5 ഗുഹകളും കണ്ട് പ്രവേശന കവാടത്തിന്റെ ഇരുഭാഗത്തു നിന്ന് മലമുകളിലേക്ക് പോകുന്ന ഊടുവഴിയെ കാനൽ ഹിൽ വ്യൂ പോയിന്റിലേക്ക് പുറപ്പെട്ടു. 1 കിലോമീറ്ററോളം മലകയറ്റമുള്ളതിനാൽ അങ്ങോട്ട് സഞ്ചാരികൾ കുറവായിരുന്നു. കാനൽ ഹില്ലിന് മുകളിൽ നിന്ന് നോക്കിയാൽ എലിഫന്റ ദ്വീപിന്റെ മൊത്തത്തിലുള്ള ദൃശ്യം ലഭിക്കും. പോർച്ചുഗീസുകാർ ശത്രുവിനെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗാർഡ് റൂം, 2 പടുകൂട്ടൻ പീരങ്കികളും ഇവിടെയുണ്ട്. പീരങ്കികൾക്കിടയിലായി വെടിയുണ്ടകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചേംബറും കണ്ടു. കുറച്ച് യുവ സന്ദർശകർ പീരങ്കിക്ക് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാനൻ ഹില്ലിൽ നിന്ന് തിരിച്ചറങ്ങി. ബോട്ട് പുറപ്പെടുന്ന സ്ഥലത്തെത്താൻ അധിക സമയമെടുത്തില്ല. പക്ഷേ മടക്കയാത്രയ്ക്കുള്ള ബോട്ടുകൾ വന്നെത്തിയിട്ടുമില്ല. രാവിലെ 9 മുതൽ 5 വരെയാണ് എലിഫന്റ ദ്വീപിലെ സന്ദർശന സമയം. അവസാന ബോട്ട് 5:30 പുറപ്പെടും.